2020 ഒക്ടോബർ 9 വെള്ളിയാഴ്ച, കേരള കൗമുദി ഇ പേപ്പർ 11-ാം പേജിൽ നിന്നും. ചെന്നൈ തിരുമി വന്നിട്ടേയില്ലെന്ന് സൊല്ല്. ദുബായ് ആദ്യ മത്സരത്തിൽ വിജയിച്ച ശേഷം 3 കളികൾ തുടർച്ചയായി തോൽക്കുക. പോയിന്റ് പട്ടികയിലെ ഏറ്റവും അവസാന സ്ഥാനത്ത് തുടരുക തുടങ്ങി ഇതുവരെ ശീലമില്ലാത്ത കാര്യങ്ങളാണ് കോവിഡ് കാലത്തെ IPLൽ ചെന്നൈ സൂപ്പർ കിങ്സിന് അനുഭവിക്കേണ്ടി വന്നത്. എന്നാൽ അതിനു പിന്നാലെ ഈ സീസണിലെ ആദ്യ 10 വിക്കറ്റ് വിജയവുമായി പഞ്ചാബിനെതിരായ മത്സരത്തിൽ ധോണിപ്പട ആരാധകരെ ആവേശം കൊള്ളിച്ചിരുന്നു. ചെന്നൈ തിരുമ്പി വന്നിട്ട് എന്ന മുദ്രാവാക്യവുമായി അവർ സോഷ്യൽ മീഡിയയിൽ നിറയുകയും ചെയ്തു. പക്ഷേ തൊട്ടു പിന്നാലെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ തോൽക്കേണ്ടി വന്നത് ആരാധകരെ പിന്നെയും പ്ലിങ്കാക്കി. ചെന്നൈ തിരികെ വന്നിട്ടേയില്ലെന്ന് കളിയാക്കലും അവർക്ക് കേൾക്കേണ്ടി വരുന്നു. 3 തവണ കിരീടം നേടിയിട്ടുള്ള ചെന്നൈ മന്നന്മാർ ആദ്യ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെ കീഴടക്കിയ ശേഷം രാജസ്ഥാൻ, ഡൽഹി, ഹൈദരാബാദ് എന്നിവരോടാണ് തുടർ തോൽവികൾ ഏറ്റുവാങ്ങിയത്. നായകൻ ധോണിയും വാട്സനും ഡുപ്ലസിയും അമ്പട്ടി റൈഡുമൊക്കെയായി സീനിയർ സിറ്റിസണിനായി UAE യിലെത്തിയ ചെന്നൈ സീസൺ തുടങ്ങും മുമ്പേ തളരുകയാണോ എന്ന സംശയം 4-ാം തോൽവിയോടെ ബലപ്പെട്ടിരിക്കുകയാണ്. ബെസ്റ്റ് ഫിനിഷർ എന്ന വിശേഷണം അനർത്ഥമാക്കിയിരുന്ന ധോണി ചേസിംഗിന്റെ നിർണായക ഘട്ടത്തിൽ കാലിടറി വീഴുന്നത് പലതവണ ഈ സീസണിൽ കണ്ടുകഴിഞ്ഞു. ദുബായിൽ പഞ്ചാബ് ഉയർത്തിയ 178-4 എന്ന സ്കോർ ഒറ്റ വിക്കറ്റ് പോലും നഷ്ടപ്പെടാതെ ചേസ് ചെയ്ത് വിജയിച്ച ചെന്നൈക്കാണ് അബുദാബിയിൽ കൊൽക്കത്ത 168 റൺസിന്റെ ലക്ഷ്യം ബാലികേറാമലയായത്. ഓപ്പണർമാരായ ഷെയ്ൻ വാട്സണും 83, ഡുപ്ലസി 87 സീസണിലെ ഏറ്റവും ഉയർന്ന കൂട്ടുകെട്ട് ഉയർത്തിയാണ് പഞ്ചാബിനെതിരെ വിജയം നേടിയത്. വാട്സൺ കൊൽക്കത്തക്കെതിരെയും അർദ്ധ സെഞ്ചുറി നേടിയെങ്കിലും പിന്തുണ നൽകാൻ ആരുമുണ്ടായില്ല. 21 പന്തുകളിൽ ജയിക്കാൻ  39 റൺസ് മാത്രം വേണ്ടിയിരുന്നപ്പോൾ സാം ഖുറാൻ, കേദർ യാദവ്, ബ്രാവോ, ജഡേജ എന്നിങ്ങനെ 4 വമ്പനടിക്കാർ പരിശ്രമിച്ചിട്ടും ജയിക്കാനായില്ല എന്നത് ചെന്നൈയുടെ ചരിത്രത്തിൽ തന്നെ നാണക്കേടായി മാറിയിട്ടുണ്ട്. മഹേന്ദ്രസിംഗ് ധോണിയുടെയും കേദർ യാദവിന്റെയും മെല്ലെപ്പോക്കാണ് സൂപ്പർ കിങ്സിന്റെ തോൽവിയിലേക്ക് നയിച്ചതെന്ന് ആരാധകർ കരുതുന്നു. 14-ാം ഓവറിന്റെ ആദ്യ പന്തിൽ വാട്സനെ നരയൻ LBW കുരുക്കിയത് മുതൽ കളിയുടെ ഗതി മാറാൻ തുടങ്ങിയതാണ്. വാട്സൺ പുറത്താകുമ്പോഴും 13.1 ഓവറിൽ 3-ന് 101 റൺസ് എന്ന നിലയിലായിരുന്നു ചെന്നൈ. 7 വിക്കറ്റ് ബാക്കി നിൽക്കെ 41 പന്തിൽ വിജയത്തിലേക്ക് വേണ്ടിയിരുന്നത് 67 റൺസ്. പകരമിറങ്ങിയ ധോണിക്ക് സ്കോർ ബോർഡ് പെട്ടെന്ന് ഉയർത്താനായില്ല. 17-ാം ഓവറിന്റെ 3-ാം പന്തിൽ വരുൺ ചക്രവർത്തിക്ക് മത്സരത്തിലെ ആദ്യ വിക്കറ്റ് സമ്മാനിച്ച് ക്ലീൻ ബൌൾഡായി മടങ്ങുമ്പോൾ ധോണി ആകെ നേടിയത് 12 പന്തിൽ 11 റൺസ്. ഇതിൽ ഒരേ ഒരു ബൗണ്ടറി മാത്രമാണ് ഉണ്ടായിരുന്നത്. ധോണി പുറത്തായതോടെ ബാറ്റിംഗിന്റെ വേഗം കൂടുമെന്ന് വിശ്വസിച്ച ആരാധകരെ തുടർന്നെത്തിയ കേദർ യാദവ് തീർത്തും നിരാശനാക്കി. 2020 ടെസ്റ്റോ കളിക്കുന്നതെന്ന് തിരിച്ചറിയാതെയാണ് കേദർ ബാറ്റ് ചെയ്യുന്നത് എന്ന് തോന്നിപ്പോയി. മത്സരത്തിൽ യാദവ് 12 പന്തിൽ 7 റൺസാണ് എടുത്തത്, ചെന്നൈക്ക് പിഴച്ചത്. വാട്സനും ഡുപ്ലസിയും നൽകിയ മികച്ച തുടക്കം മുതലാക്കാൻ കഴിഞ്ഞില്ല. ആദ്യ 6 ഓവർ പവർപ്ലേയിലും 7 മുതൽ 13 ഓവറുകളിലും മേൽക്കൈ ചെന്നൈക്ക് തന്നെയായിരുന്നു. അവസാനം 7 ഓവറുകളിലാണ് കാര്യങ്ങൾ കൈവിട്ടു പോയത്. ബാറ്റ്സ്മാൻമാരുടെ എണ്ണക്കുറവല്ല ചെന്നൈയുടെ ചേസിംഗിനെ ബാധിച്ചത്, മറിച്ച് ബാറ്റ്സ്മാൻമാർ അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റാത്തതാണ്. വാട്സൺ, ഡുപ്ലസി, അമ്പാട്ടി, ധോണി, കേദർ, ജഡേജ, കറാൻ, ബ്രാവോ എന്നിങ്ങനെ നന്നായി വീശാൻ കഴിയുന്ന 8 പേർ ചെന്നൈ ടീമിലുണ്ടായിരുന്നു എന്ന് കൂടി അറിയണം. ബാറ്റ്സ്മാൻമാർ എണ്ണത്തിൽ കൂടിയിട്ട് കാര്യമില്ല, ഇറങ്ങുന്ന പൊസിഷനും സാഹചര്യവും കൂടി മനസ്സിലാക്കി അതിനനുസരിച്ച് ബാറ്റ് വീശാൻ കഴിയണം. ആദ്യ ചില മത്സരങ്ങളിൽ 6-ാമതും 7-ാമതുമൊക്കെ ഇറങ്ങിയ ധോണി കൊൽക്കത്തക്കെതിരെ 4-ാമനായി ഇറങ്ങിയിട്ടും ഗുണമുണ്ടായില്ല. ചെന്നൈ സൂപ്പർ കിങ്സ് ഇന്നിംഗ്സിനിടെ കൊൽക്കത്ത ക്യാപ്റ്റൻ ദിനേശ് കാർത്തിക് കൊണ്ടുവന്ന ചില ബൌളിംഗ് ചേഞ്ചുകൾ ചെന്നൈക്ക് തിരിച്ചടിയായിരുന്നു. സുനിൽ നരേനെ 10 ഓവറിന് ശേഷം മാത്രം കൊണ്ടുവന്നതായിരുന്നു ഏറ്റവും നിർണായകം. ചെന്നൈ ഇന്നിംഗ്സിൽ 11-ാം ഓവറിൽ ബൌൾ ചെയ്തത് പാറ്റ് കമ്മിൻസ് ആണ്. കമ്മിൻസിനെ കടന്നാക്രമിക്കാൻ ചെന്നൈ തയ്യാറായില്ല. തൊട്ടു പിന്നാലെ സുനിൽ നരേനെ ആക്രമണത്തിന് കൊണ്ടുവന്നു. ഇത് ചെന്നൈ താരങ്ങളിൽ കൂടുതലും സമ്മർദ്ദം സൃഷ്ടിച്ചു. അവിടെ വച്ചാണ് മത്സരത്തിന്റെ ഗതി മാറിയത്.